ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുവചന ചിന്തകളുമായി, ധ്യാന ചിന്തകളുമായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞാൻ അറിയാത്ത ആളുകളുമായിട്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, അങ്ങറിയുന്ന ആളുകളുമായി അതേസമയം തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ചിന്ത, ഞങ്ങളുടെ ജീവിതത്തിന് അങ്ങയെ അനുഗമിക്കുന്ന വഴികളിൽ കുറച്ചുകൂടെ വ്യക്തത വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾക്ക് അങ്ങയിലേക്ക് നടന്നെടുക്കുവാൻ അങ്ങൊരുക്കുന്ന നിത്യരാജ്യ പ്രവേശത്തിനായി ഞങ്ങൾക്ക് കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ബൈബിളിലെ ഒരു പ്രധാന വിഷയമാണ് പാപം. എന്നാൽ ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു നെഗറ്റീവായ വാക്കുകൂടിയാണ് ഈ പാപം എന്ന് പറയുന്നത്. ആളുകൾ അടിസ്ഥാനപരമായി നല്ലവരാണ് എന്ന് ചിന്തിക്കാനാണ് പല ആളുകളും ഇഷ്ടപ്പെടുന്നത്. ചിലരൊക്കെ അങ്ങനെ പറയാറുമുണ്ട്, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ നമ്മൾ നോക്കുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മൾ എന്തിനാണ് ചുകയാൻ പോകുന്നത്, മറ്റുള്ളവരുടെ തെറ്റുകൾ അവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ, ഇങ്ങനെ പറയുകയും ചില സമയങ്ങളിൽ എന്തിനു പറയുന്നു, ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സമീപനങ്ങളാണ് പാപം അല്ലെങ്കിൽ തെറ്റ് എന്നുള്ള വാക്കൊക്കെ ആളുകൾ പറയുമ്പോൾ എടുക്കുന്നത്. എന്നാൽ ബൈബിൾ നമ്മളോട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പാപം എല്ലാവരിലും പടർന്നിരിക്കുന്നു. പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ, നിർവചിക്കുവാൻ, അതിനെക്കുറിച്ച് അല്പസമയം ചിന്തിക്കാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ശരിയായ ജീവിത ശൈലി അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപത്തെക്കുറിച്ചുള്ള ചിന്ത അത് തെറ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കുകയില്ല. അവൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാധാന്യം, ആ വിശുദ്ധ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എല്ലാം കൃത്യമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അസഹനീയമായിരിക്കുകയില്ല. വിശുദ്ധനായ ദൈവത്തിൻ്റെ പരിപൂർണമായ വിശുദ്ധിയുടെ നിലവാരത്തിൽ നിന്നുള്ള ഏതൊരു വ്യതിയാനവും പാപത്തിൽ ഉൾപ്പെടുന്നു. ഇത് നമ്മുടെ ചിന്തയിലോ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിലോ ഒക്കെ സംഭവിക്കുന്നു. ദൈവം തന്ന വിശുദ്ധമായ കൽപ്പനകൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും പ്രവൃത്തിയുടെയും നിലവാരം നിർണ്ണയിക്കുന്നു. ഈ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ബാഹ്യമായി മാത്രമല്ല ആന്തരികമായും ഈ നിലവാരം പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ക്രിസ്തു ഊന്നിപ്പറയുന്നു. അതുകൊണ്ടാണ് അവൻ തൻ്റെ ഉപദേശം കേട്ടുകൊണ്ടിരുന്ന ഒരുപറ്റം ശ്രോതാക്കൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകിയത്. ആ ഉദാഹരണങ്ങളിലൊന്ന്, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ ബഹുമാനിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മത്തായിയുടെ സുവിശേഷം 5:28. നമ്മുടെ പരിപൂർണമായ പെരുമാറ്റം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, നമ്മെയും ദ്രോഹിക്കുന്നു. അതിലും പ്രധാനമായി ഒരു വിശുദ്ധ ദൈവത്തോടുള്ള അവഹേളനമാണ്, അതായത് ദൈവീക നിലവാരമല്ലാത്ത ചിന്തയും പ്രവൃത്തികളും ഒന്നുകിൽ അവനവനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏറ്റവും ഉപരിയായി ദൈവത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നു. ജീവിതത്തിലെ എല്ലാ വിനോദങ്ങളും എടുത്തുകളയാനുള്ള ദൈവത്തിന്റെ വഴിയല്ല വിശുദ്ധ ജീവിത മാർഗം. മറിച്ച് ദൈവവുമായി യോജിച്ച് ജീവിക്കുവാൻ ഒരു പ്രത്യേക രീതിയിൽ അഥവാ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദൈവവുമായുള്ള നമ്മുടെ തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കുകയും അവൻ സ്ഥാപിച്ച മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന്. പാപത്തിന്റെ ഫലമായി നാം ദൈവത്തെ നിരസിക്കുകയും പകരം നമ്മെ തന്നെ അവന്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുവാൻ, അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറത്തായി ദൈവം പറഞ്ഞതിനു മുകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ വ്യഗ്രതപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പാപം ഉണ്ടാക്കുന്നത്. ഇതിനർത്ഥം പാപം ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വേർപിരിയലിന്റെ അവസ്ഥ മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ അവസ്ഥയ്ക്ക് വിപരീതമായി നമ്മൾ തുടരുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മനഃപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് അത്. പാപം എന്ന് പറയുന്നത് നമ്മുടെ മനഃപൂർവമായ ഒരു തിരഞ്ഞെടുപ്പാണ്. എന്നാൽ പാപത്തിന്റെ വ്യാപ്തി എന്താണ്? ബൈബിൾ അനുസരിച്ച് പാപം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്. സാർവത്രികമായിട്ടാണ് പാപത്തിന്റെ വ്യാപ്തി. മൊത്തത്തിൽ അല്ലെങ്കിൽ മാനവരാശിയെ മൊത്തമായി നമ്മൾ എടുക്കുമ്പോൾ ബൈബിൾ നമ്മളോട് പറയുന്ന സത്യം, നാം എല്ലാവരും വീണുപോയവരും ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് അകന്നുപോയവരുമാണ് എന്നാണ്. ചിലപ്പോൾ നാം വ്യക്തിപരമായി പാപം ചെയ്യുകയും ചെയ്യുന്നു. പൗലോസ് വിശദീകരിക്കുന്നത് പോലെ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവൻ ഇല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്, 3-ാം അധ്യായത്തിൽ നിന്ന്. ഈ പാപ പ്രകൃതി ദൈവത്തിൻ്റെ മാർഗത്തിന് വ്യതിയാനം വരുത്തിക്കൊണ്ടുള്ള ജീവിതയാത്ര നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി. എന്നാൽ ബൈബിൾ നമ്മളോട് സ്നേഹപൂർവം ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര അകന്നുപോയാലും നമ്മൾ എത്ര ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിന്ന് താഴെ വീണുപോയാലും യിരെമ്യാവിൻ്റെ പ്രവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഇതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വലിയ ആഗ്രഹം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. നാം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടുകൂടിയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ നിലവാരമെന്താണെന്ന്, ദൈവത്തിൻ്റെ മാർഗമെന്താണെന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണെന്ന്, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന്, അവൻ്റെ കൃപയുടെ വ്യാപ്തി എത്രമാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. നാം അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപരായിത്തീരുന്ന ഒരു തരത്തിലുള്ള രൂപാന്തരം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ ഹൃദയവും ദൈവത്തിനായി നമ്മൾ അർപ്പിക്കേണ്ടതാണ്. ജനിക്കുമ്പോൾ തന്നെ നാം പാപത്തിൻ്റേതായിട്ടുള്ള പ്രകൃതിയാൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഇടയായവരാണ്. നമ്മുടെ ഈ സ്ഥിതിയെപ്പറ്റി തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവർ ആയിരുന്നു എന്നാണ്. മറ്റൊരു സ്ഥലത്ത് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു, ആപാദ ചൂടം, നമുക്ക് യാതൊരു സൗഖ്യവുമില്ല, ഒരു സുഖവുമില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ചിന്ത കൊണ്ടുവരുന്നത്. മാനവകുലത്തിൻ്റെ ശത്രുവായിരുന്ന ശത്രുവായ പിശാചിൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിപ്പോയി. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിപ്പോയവരാണെന്ന് 2 തിമൊഥെയൊസിന് എഴുതിയ ലേഖനം 2:26 നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നമ്മുടേതായിട്ടുള്ള ഈ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ, നമ്മുടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മീകപരമായിട്ടുള്ള നമ്മുടെ ദീനം, നമ്മുടെ അസുഖങ്ങൾ, നമ്മുടേതായിട്ടുള്ള കുറവുകൾ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനാണ് ദൈവം ഇപ്പോഴും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മനസ്സ് ഒരു വല്ലാത്ത പോരാട്ടക്കളമാണ്. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന ലോകത്തിൽ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാവിധമായ യുദ്ധക്കോപ്പുകളേക്കാൾ, യുദ്ധ സന്നാഹങ്ങളെക്കാൾ വലിയ സന്നാഹമോടെ, വലിയ ഉപകരണങ്ങൾ നമുക്ക് നേരെ പ്രവർത്തിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ശത്രുവായ സാത്താൻ നമ്മളെ ആക്രമിക്കുന്നത്. ഒരു വലിയ പോരാട്ടം നമ്മുടെ മനസ്സിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഉണ്ട്. നമ്മുടേതായിട്ടുള്ള സ്വന്തം ആഗ്രഹങ്ങളെ, ജഡത്തിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളെ, അതിനെ പിടിച്ചടക്കി നമ്മുടെ ഇടയിലേക്ക് വരുന്നതായിട്ടുള്ള ലോകത്തിൻ്റെ ആഗ്രഹങ്ങളെ, അതിനെ പിടിച്ചടക്കി, അതിനെ മറികടന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായി, അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ അസഹനീയമാക്കി തീർക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് വിശുദ്ധമായ ഒരു തലത്തിൽ നമ്മൾ ഒരുക്കപ്പെടേണ്ടതിന് വലിയ ഒരു യുദ്ധം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ദൈവവുമായിട്ട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയമായിട്ടുള്ള ഒരു യജ്ഞം ഒരു വലിയ പോരാട്ടം തന്നെയാണ്. എന്നാൽ അത് വിശുദ്ധിയിൽ നമ്മൾ പുതുക്കപ്പെടണം. അങ്ങനെ ഓരോ ദിവസവും പുതുക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ കീഴ്പ്പെടുകയും വേണം. പിശാച് നമ്മളോട് പറയുന്നത്, ദൈവം ക്രൂരനാണ്, ദൈവം വളരെയധികം കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ ആധിപത്യം വിട്ടുകളയുവാൻ ആഗ്രഹിക്കാത്തവനാണ്, തൻ്റേതായിട്ടുള്ള സ്ഥാനം ആരുമായും പങ്കുവെക്കുവാൻ ആഗ്രഹിക്കാത്തവനാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രവുമല്ല, ദൈവത്തിൻ്റെ ക്രൂരതയും ദൈവത്തിൻ്റെ ശിക്ഷാവിധികളുമായിട്ടാണ് ദൈവത്തെ ആൾ സാത്താൻ പരിചയപ്പെടുത്തുന്നത്. മറ്റ് പലരിലൂടെയും മറ്റ് വ്യക്തികളിലൂടെ, പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ദൈവത്തിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ നിയമത്തിലെ ദൈവം എന്ന് അവർ വ്യത്യാസം കൊണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ ബുദ്ധിയോടും മനസാക്ഷിയോടും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വാ, നമുക്കൊന്ന് വാദിച്ചു നോക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 1:18 ഇത് സൃഷ്ടികളോട് തെറ്റായ തെറ്റിദ്ധാരണകളോടുകൂടി ജീവിക്കുന്ന വ്യക്തികളോട് ദൈവം ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് പാപത്തിൻ്റെ ഭീകരത എത്രമാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ദൈവം യാതൊരു സൃഷ്ടിയെയും നിർബന്ധിക്കുകയില്ല, നിർബന്ധിക്കുന്നുമില്ല. എന്നാൽ പൂർണ്ണ മനസ്സോടും ബുദ്ധിപൂർവകമായ അർപ്പണ മനോഭാവത്തോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയെയും, അവൻ്റെ ജീവിതത്തിൽ അവൻ ഏതെല്ലാം കടും ചുവപ്പായ പാപങ്ങൾ ചെയ്തുവാലും അത് ഹിമം പോലെ വിളിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ജീവിത മാർഗത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. നിർബന്ധിച്ചു വരുത്തുന്നതായിട്ടുള്ള അനുസരണം മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും എല്ലാ യാഥാർത്ഥ്യങ്ങളുടെ, ആത്മീക യാഥാർത്ഥ്യങ്ങൾക്കും വിലങ്ങുതടിയാണ്. നിർബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യിപ്പിച്ചാൽ, പ്രത്യേകിച്ചൊരു മനുഷ്യനെ, അത് യന്ത്ര തുല്യനാക്കും. എന്നാൽ സൃഷ്ടാവിന് അത് ആഗ്രഹമില്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മകുട ഉദാഹരണമായ മനുഷ്യൻ, അവൻ ഏറ്റവും ഉയർന്ന നില പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ കൃപയാൽ മാത്രം ദൈവത്തിന്റെ ദയയാൽ മാത്രം എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ഉന്നതമായ നിലയിലേക്ക് ദൈവം ക്ഷണിക്കുകയാണ്. വരുവിൻ നമുക്കൊന്ന് വാദിച്ചു നോക്കാം എന്ന് പറയുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിഷ്ടമുണ്ടോ? നമ്മുടേതായിട്ടുള്ള കുറവുകളെ അത് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണോ? മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ സ്വന്തം തെറ്റുകളെ നമ്മൾ തിരിച്ചറിയാതെ പോകുകയാണോ? നമ്മുടെ പാപങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണോ ഇത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറച്ച് പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ നിരതമാകൂ. എന്നോടൊപ്പം അല്പസമയം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കൂ. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ തെറ്റുകളെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൻ്റെ ദുഷിച്ച ശൈലികളെ ഒന്ന് തിരുത്തി ശരിയായ മാർഗത്തിലേക്ക് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ തെറ്റായ ജീവിത ശൈലി കൊണ്ട് നമുക്ക് നമ്മളായിരിക്കുന്ന ഈ വിഷമത്തെ, ഈ ദുഃഖത്തെ ഒന്ന് മാറ്റി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പുതിയ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും, നമ്മുടെ എത്ര കടും ചുവപ്പായ പാപമാണെങ്കിലും, നമ്മുടെ ഏറ്റവും കഠോരമായ നമ്മുടെ ചെയ്തികളാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ നമുക്ക് ഒരു പുതിയ തുടക്കം ലഭിക്കുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, നമ്മിൽ ഏറ്റവും സ്നേഹപൂർവമായ ഈ ക്ഷണത്തിന് മുമ്പിൽ തലകളെ വണക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങളുടെ കുറവുകളോടെ, ഞങ്ങളുടെ തെറ്റുകളോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. പുറമേ പലതരത്തിലുള്ള നന്മ പ്രവൃത്തികൾ ചെയ്ത് ഞങ്ങൾ അഭിനയിച്ചു ജീവിച്ചുമെടുത്തു. എൻ്റെ ഉള്ളറിയുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ തിരിച്ചറിയുന്ന ദൈവമേ, അങ്ങ് അടിയനെ സ്വീകരിക്കണമേ. അടിയൻ്റെ കുറവുകളെ അങ്ങ് പൊറുത്ത് തരണമേ. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളാക്കി മാറ്റണമേ. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് അങ്ങയുടെ വിശുദ്ധമായ മാർഗത്തിൽ നിന്ന്, അങ്ങയുടെ നിലവാരത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. സ്വാർത്ഥപരമായ ചിന്തകളും സുഖഭോഗങ്ങളും അതിരുകവിഞ്ഞ സ്വാതന്ത്ര്യവും കാംക്ഷിച്ച് ഞാൻ ഈ ജീവിതത്തിൽ ലോകത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നശ്വരതയെക്കുറിച്ച്, അതിൻ്റെ കുറവുകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, അങ്ങ് എന്നെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അങ്ങയുടെ സന്നിധിയിൽ എന്നെയല്ലാതെ മറ്റൊന്നും സമർപ്പിക്കുവാനില്ല. അടിയന്റെ പാപങ്ങളെ ക്ഷമിച്ച് അടിയനെ മുറ്റുമായി കഴുകി അങ്ങയുടെ രാജ്യത്തെ യോഗ്യനാക്കി അങ്ങ് മാറ്റണം ഞങ്ങളുടെ ജീവിതം. അതിനാൽ സുഖകരമായ, സമൃദ്ധമായ, സ്വർഗീയ തത്വ അധിഷ്ഠിതമായ ഒരു ജീവിതമാക്കി അങ്ങ് മാറ്റണം. എൻ്റെ വിഷമങ്ങളെയും ദുഃഖങ്ങളെയും മാറ്റി അങ്ങയുടെ സമാധാനത്തെയും ആശ്വാസത്തെയും അങ്ങ് നൽകണം. എന്നെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411 03 മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.